إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما പ്രിയം ഉള്ള സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഒരു രംഗത്തും തഖ്‌വ കൈവിടാതെ അവസാന ശ്വാസം ഈമാനിലായി മരിക്കുവാൻ ഇസ്ലാമിലായി മരിക്കുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി വസിയത്ത് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായി ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു പ്രധാന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മറ്റ് നബിമാർക്കൊക്കെയും മുഇജ്സത്ത് എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം അസാധാരണ കഴിവുകൾ നൽകിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് സാധാരണ കഴിവുകൾ നൽകുന്നത് പോലെ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതവർക്ക് യഥേർത്ഥം എടുത്തുപയോഗിക്കാം. ആ അസാധാരണ കഴിവുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാം. അവർ വഫാത്തായാലും ആ അസാധാരണ കഴിവ് നിലനിൽക്കും എന്നൊക്കെയുള്ള വിശ്വാസങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുകയും അവിടത്തോട് ഇസ്തിഗാസ നടത്തുകയും ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത്. മുഇജ്സത്ത് നബിമാരുടെ കഴിവല്ലെന്നും മറിച്ച് അല്ലാഹു അവനുദ്ദേശിക്കുന്ന നബിയുടെ അവനുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവനുദ്ദേശിക്കുന്ന അളവിൽ അവൻ വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവമാണ്. നബിമാർക്ക് അവരുദ്ദേശിക്കുമ്പോഴൊക്കെ അസാധാരണ സംഭവങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ സമുദായത്തിൽ പ്രചരിച്ചിട്ടുള്ള ചില ശിർക്കൻ വിശ്വാസങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമുദായത്തിൽ ഇന്നും റസൂലിനെ വിളിച്ചു തേടുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ ഉത്തരം കിട്ടും എന്ന് കരുതി അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടുന്ന മുത്തനബിയെ കാക്കണേ മുത്തനബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകൾ ഇന്നുമുണ്ട്. ഹജ്ജിനും ഉംറക്കുമൊക്കെ പോയാൽ മക്കയേക്കാൾ അവർക്ക് താല്പര്യം മദീനയോടാണ്. അതെന്താ, മദീനയിലാണ് റസൂലുള്ളാന്റെ ഖബറുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാന്റെ ഖബറിനെ പോയിട്ട് നാട്ടിലെ പള്ളികളിൽ വെച്ചും ജുമാഅക്കും തഹജ്ജുദിന്റെ സമയത്തും ഒന്നും ചോദിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവിടെ പോയി ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് കിട്ടും എന്ന് കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താൻ വേണ്ടി മാത്രം മദീനയെ ലക്ഷ്യം വെച്ച് പോകുന്ന അല്ലെങ്കിൽ മുഖ്യ ജോലി അതായി കരുതുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമുദായത്തിലുണ്ട്. എന്നാൽ വഫാത്തായ നബിയോട് പാപമോചന പ്രാർത്ഥന നടത്താം, അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ റസൂലിനോടും ചോദിക്കാം എന്ന വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുക്കാത്ത വിശ്വാസമാണ്. മങ്കൂസ് മൗലിദിൽ ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദദ്, കയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തിരിക്കുന്നു. ലാക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറ നബി, നബിമാരിൽ ഉത്തമരായ എന്റെ നേതാവേ നിങ്ങളോടാണ് എനിക്ക് ഈ വിഷയത്തിൽ ആവലാതി പറയാനുള്ളത് എന്ന് മങ്കൂസുകാരൻ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എത്രയോ വരികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസം നീക്കിത്തരാൻ വേണ്ടി പറയുന്ന വരികൾ. സലാം ബൈത്ത് എന്ന് പറയുന്ന ബൈത്തിൽ, അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ജാലിൽ കുറൂബ്, പ്രയാസങ്ങളെ നീക്കിത്തരുന്ന റസൂലെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നിങ്ങനെ പാപങ്ങളെ മായ്ച്ചു കളയുന്നതും പ്രയാസങ്ങളെ നീക്കിത്തരുന്നതും റസൂലാണെന്ന് അവർ വിശ്വസിക്കുന്നു. അന്ത ഗഫാറുൽ ഖതായ, നിങ്ങളാണ് പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഗഫാർ എന്ന് റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്ന വരികളും, ഇങ്ങനെയുള്ള വരികളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ അതിന് ന്യായീകരണം പറയാറുള്ളത്, ഇപ്പോൾ സാധാരണക്കാരും പറയാൻ തുടങ്ങി, വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും മറ്റുമൊക്കെ അടിച്ചുവിട്ട് അതിങ്ങനെ ആളുകളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ പറയുന്നത്? ഖുർആനിൽ ഞങ്ങൾക്ക് തെളിവുണ്ട്, റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓതിയ ഈ ആയത്ത് അവർ ഓതി കേൾപ്പിക്കും. ആയത്തിന്റെ ആദ്യ ഭാഗം കേൾപ്പിക്കൂല, വലവ് അന്നഹും യുസ്ലമൂ, അവിടെ മുതൽക്ക കേൾപ്പിക്കുക. അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ നിന്റെ അടുക്കൽ വരികയും വസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലും അവരോട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ ലവജതുല്ലാഹ തവ്വാബർ റഹീമ, അവർ അള്ളാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവരും മഹാകാരുണികരുമായി കണ്ടെത്തിയേനെ. ഇവിടെ ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം, ആയത്തിന്റെ തുടക്കം തന്നെ വമാ അർസൽനാമിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ല, ഒരൊറ്റ റസൂലിനെയും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഞാൻ അയച്ചിട്ടില്ല എന്നാണ് ആയത്തിന്റെ തുടക്കം. എന്നാൽ റസൂലിനെ അനുസരിക്കുന്നതിന് പകരം റസൂലിനോട് ധിക്കാരം കാട്ടിയവർ ആളുകളുടെ സംഭവമാണ് പിന്നീട് ഉള്ളത്. അത് എന്തായിരുന്നു സംഭവം? മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തബരി ഉദ്ധരിക്കുന്നു, ഇന്നഹാദാ ഫിർ റജുലുൽ യഹൂദി വർ റജുലുൽ മുസ്ലിം അല്ലദി ഇന്നഹാദാ ഫിർ റജുലുൽ യഹൂദി വർ റജുലുൽ മുസ്ലിമി അല്ലദൈനി തഹാകമ ഇലാ കഅബുൽ അശ്റഫ്. കഅബുൽ അശ്റഫ് എന്ന യഹൂദി നേതാവിന്റെ അടുത്തേക്ക് വിധി തേടിപ്പോയ ഒരു യഹൂദിയുടെയും ഒരു മുസ്ലിമിന്റെയും കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. അതായത് യഹൂദിയും ഒരു മുനാഫിക്കും തമ്മിൽ, മുനാഫിക്ക് മുസ്ലിമാണല്ലോ, മുസ്ലിമും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോ യഹൂദി പറഞ്ഞു ഈ പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് മുഹമ്മദിന്റെ അടുത്ത് പോകാം. അപ്പൊ മുനാഫിക്കിനും അറിയാം അതവിടെ എനിക്ക് നീതി കിട്ടു, എനിക്ക് രക്ഷ കിട്ടൂല. അപ്പൊ അവരെന്താക്കി, അത് വേണ്ട, നമുക്ക് മുഹമ്മദ് നബിയെ വിടാം, നമുക്ക് കഅബുൽ അശ്റഫ് ജൂത നേതാവിന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ റസൂലിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ കഅബുൽ അശ്റഫിന്റെ അടുത്തേക്ക് പോയി. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ മൂന്ന് കുറ്റങ്ങളാണ് അവരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അവിടുത്തെ അനുസരിക്കാൻ കടപ്പെട്ട ആ സമൂഹത്തിൽപ്പെട്ട ഒരു മുസ്ലിം റസൂലിനെ ധിക്കരിച്ചു, അത് വലിയ കുറ്റമാണ്. മാത്രമല്ല തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു വിഷയത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചില്ല, പകരം അവർ നബിയെ ധിക്കരിച്ചുകൊണ്ട് വേറൊരുത്തിന്റെ അടുത്തേക്ക് പോയി. മൂന്നാമതായി ദേഹേച്ഛക്കൊത്ത് വിധി നടത്തുന്ന കഅബുൽ അശ്റഫ് എന്ന ജൂത നേതാവിന്റെ അടുത്തേക്കാണ് അവർ വിധി തേടിപ്പോയത്. ഈ മൂന്ന് കുറ്റങ്ങളും മാപ്പാക്കി കിട്ടണമെങ്കിൽ അതിന് മൂന്ന് മാർഗങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നിർദ്ദേശിക്കുന്നത്. അത് ആ കുറ്റം ചെയ്തവർ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. റസൂൽ ജീവിച്ചിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവഗണിച്ച് ജൂത നേതാവിനെ സമീപിച്ചു എന്നത് റസൂലിനെ വിഷമിപ്പിക്കലാണ്, റസൂലിനെ വേദനിപ്പിക്കലാണ്, റസൂലിനെ അവഗണിക്കുക എന്നത്. അതുകൊണ്ട് ആ തെറ്റ് മാപ്പാക്കി കിട്ടണമെങ്കിൽ നേർക്ക് നേർ റസൂലിന്റെ അടുത്ത് ചെല്ലണം, ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം എന്നവർ ആവശ്യപ്പെടണം. രണ്ടാമത്തേത്, നബിയോട് കാണിച്ച ഈ ധിക്കാരം അള്ളാഹുവിനോട് കൂടിയുള്ള ധിക്കാരമാണ്, അതുകൊണ്ടവർ അള്ളാഹു സുബ്ഹാനഹു വതആലയോടും പൊറുക്കലിനെ ചോദിക്കണം. മൂന്നാമതായി, തന്നോട് അവർ കാണിച്ച ഈ അവഗണന അത് താൻ അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്, ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ തെളിവായി റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തുടരണം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അവരോട് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇടതേട്ടവാദത്തെയും ഇസ്തിഗാസയും ഒക്കെ ന്യായീകരിക്കുന്ന ആളുകൾ ഇവിടെ ആയത്തിൽ ചെറിയൊരു കൈക്രിയ നടത്തും. അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ എന്ന ആയത്തിനെ അട്ടിമറിച്ചിട്ട് അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാൽ എന്നാക്കി. ഇവിടെ ഒരു സഖാഫി ഇറക്കിയ പുസ്തകത്തിൽ അങ്ങനെ തന്നെ, സുന്നത്ത് ജമാഅത്ത് ആ പുസ്തകത്തിന്റെ പേര്, ആയത്തിന്റെ അർത്ഥം കൊടുത്തേർത്ത് അങ്ങനെയാ കൊടുത്തിട്ടുള്ളത്. അവർ അള്ളാഹുവിനോടും റസൂലിനോടും മാപ്പ് ചോദിച്ചാൽ അള്ളാഹുവിനോടും റസൂലിനോടും പൊറുക്കലിനെ തേടിയാൽ എന്ന്. നോക്കൂ നിങ്ങൾ, റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടുക എന്നതിനെ മാറ്റിമറിച്ചിട്ട് അവർ റസൂലിനോട് പാപമോചനം തേടുക എന്നാക്കി മാറ്റി. യഥാർത്ഥത്തിൽ പാപം പൊറുക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമുള്ള അവകാശമാണ്, അത് റസൂലിനോട് തേടാനേ പാടില്ല. ഈ ആയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഏത് റസൂലിനെയും അള്ളാഹു അയച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ്. ആ അനുസരണത്തിന് നേരെ വിരുദ്ധമാണ് ഇവർ ചെയ്തത്. അവർക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോ റസൂലിനെ സമീപിക്കുന്നതിന് പകരം റസൂൽ ഒഴിവാക്കിയിട്ട് ജൂത നേതാവിന്റെ അടുത്തേക്ക് വിധി നേടിപ്പോയി. അത് പൊറുക്കണം എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും റസൂലിന്റെ സദസ്സിൽ ചെല്ലണം, എന്നിട്ട് റസൂലിനോട് മാപ്പ് ചോദിക്കണം, എന്നിട്ട് റസൂൽ അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അവരും അള്ളാഹുവിനോട് ഞങ്ങൾ ഈ ചെയ്ത തെറ്റ് പൊറുക്കണേ എന്ന് പറയണം, എന്നാലേ അവരെ പശ്ചാത്താപം സ്വീകരിക്കുകയുള്ളൂ. തുടർന്നുള്ള ആയത്തോതി അത് കൂടുതൽ വ്യക്തമാവും. ഫലാവ റബ്ബിക ലാ യുഅ്മിനൂന, നിന്റെ റബ്ബാണ് സത്യം, അവർ ഒരിക്കലും വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ മുഹമ്മദ് നബിയെ നിങ്ങളെ അവർ വിധി കർത്താവാക്കണം, നിങ്ങളെ അവർ ജഡ്ജിയാക്കണം, എന്നിട്ടോ തുമ്മലാ യജിദൂഫി അംഫുസിം ഹർജം മിമ്മാ ഖളയ്ത, താങ്കൾ നൽകുന്ന തീർപ്പിൽ താങ്കൾ നൽകുന്ന വിധിയിൽ അവർ ഒരു വിഷമവും അവരെ മനസ്സിൽ തോന്നാതിരിക്കണം. വൈശല്യം മുത്തസ്ലീമ, സമ്പൂർണമായും അവരതിന് സമ്മതിക്കണം. അപ്പൊ ഏത് പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തിന് വിധി തേടി പോകേണ്ടത് റസൂലിലേക്കാണ്, അല്ലെങ്കിൽ റസൂലിന്റെ സുന്നത്തിലേക്കാണ്. എന്നിട്ട് ആ വിധി എന്താണോ അത് സർവാത്മന അംഗീകരിക്കുകയും മാനസികമായി അതിൽ തൃപ്തിപ്പെടുകയും വേണം, എന്നാലേ അവർ മുഅ്മിനാവുകയുള്ളൂ. അപ്പോ റസൂൽ ജീവിച്ചിരിക്കെ റസൂലിനോട് വിധി തേടി പോകുന്നതിന് പകരം ജൂത നേതാവിന്റെ അടുത്ത് വിധി തേടിപ്പോയതാണ് ആയത്തിലെ വിഷയം. അല്ലാതെ റസൂലിനോട് പാപമോചനം തേടണമെന്ന് റസൂലുള്ളാഹിന്റെ കബറിങ്ങ പോയിട്ട് റസൂൽ വഫാത്തായ പാപമോചനം തേടണമെന്നോ ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇർത്തക്കബുത്തലൽ ഖതാ പോലെയുള്ള ശിർക്കൻ വരികളെ ന്യായീകരിക്കാൻ ഈ ആയത്താണ് ഇസ്തിഗാസാവാദികൾ വളരെ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് നിസായിലെ ഈ ആയത്ത് 64-65 ആയത്ത് നമ്മളൊന്ന് പോയിട്ട് എടുത്തു നോക്കി പഠിക്കണം, അപ്പോ നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ പാപം പൊറുക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഗഫാർ, ഗഫൂർ, അതൊക്കെ അള്ളാഹുവിന് മാത്രമുള്ള സിഫത്താണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, ആരുണ്ട് അള്ളാഹു അല്ലാതെ പാപം പൊറുക്കുവാൻ എന്ന്. ഇവിടെ അല്ലാമ ഇബ്നു കസീർ ഈ ആയത്തിന് നൽകിയ തഫ്സീറിനെ ചില ആളുകൾ കോട്ടിമാട്ടാറുണ്ട്. അതിങ്ങനെയാണ്, യുർശിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുമുൽ ഖതഅ വൻ നിസിയാൻ അൻ യഅതു ഇലർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും ഫഇന്നഹും ഇദാ ഫഅലു ദാലിക തബല്ലാഹു അലൈഹിം വറഹിമഹും വഗഫറ ലഹും. അല്ലാമ ഇബ്നു കസീർ എന്ന തഫ്സീറുള്ള വാചകമാണ് ഞാൻ വായിച്ചത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ കുറ്റവാളികളോടും ആ ധിക്കാരികളോടും നിർദ്ദേശിക്കുന്നു, അവരിൽ നിന്ന് തെറ്റ് അല്ലെങ്കിൽ മറവി വന്നു കഴിഞ്ഞാൽ അവർ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണം, എന്നിട്ട് അവർ റസൂലിന്റെ അടുത്ത് വെച്ച് അള്ളാഹുവിനോട് പാപമോചനം തേടണം. വയസ്അലൂഹു, അദ്ദേഹത്തോട് ചോദിക്കണം, അന്യസ്തഗ്ഫിറു ലഹും, റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ. അങ്ങനെ അവർ ചെയ്താൽ അള്ളാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവരോട് കരുണ കാണിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇവിടെ ആ കുറ്റം ചെയ്തവർ ആ ധിക്കാരികൾ എന്നാണ് അൽ ഉസാത് അൽ മുദ്നിബീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അല്ലിനെ നേരെ അട്ടിമറിച്ചിട്ട് എല്ലാ കുറ്റവാളികളോടും എല്ലാ തെറ്റ് ചെയ്യുന്നവരോടും അള്ളാഹുവിന്റെ അടുത്ത് റസൂലിന്റെ അടുത്ത് ചെല്ലാനാണ് ആയത്തിൽ നിർദ്ദേശിക്കുന്നത് എന്ന് അട്ടിമറിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ റസൂലിനെ കബറിങ്ങ പോയിട്ട് ചോദിക്കല തന്നെ? ഹജ്ജിനോ ഉംറക്കോ പോണ ഏതെങ്കിലും ഖുറാഫി അവിടെ വെച്ച് ചോദിക്കുന്നുണ്ടാവും എന്നല്ലാതെ ഇനി പോയി വന്നാവും പിന്നെ ചെയ്യുന്നില്ല തെറ്റ്? ഓരോ തെറ്റ് ചെയ്തവനും വിസെടുത്ത് കാണ്ട് മദീനത്ത് കൊണ്ടുപോവുക അവരിവർ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണ് ഇവർ പറഞ്ഞത്, അങ്ങനെ നമ്മൾ നിർദ്ദേശിച്ചാൽ ചെയ്യണമല്ലോ. തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുന്നവരൊക്കെ റസൂലിന്റെ അടുത്ത് പോകണം, റസൂൽ ജീവിച്ചിരിക്കെ റസൂലിന്റെ അടുത്ത് പോകണം, വേണോ? ഇല്ലല്ലോ. ഇത് റസൂലിനെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്, അതുകൊണ്ട് റസൂലിനോട് മാപ്പി ചോദിക്കണം. അതല്ലാത്ത തെറ്റും കുറ്റവും ചെയ്ത എല്ലാവരും റസൂലിന്റെ അടുത്ത് വരൽ സഹാബത്തിന്റെ പതിവാണോ? അല്ല, അവർ നേർച്ചു നേരെ അള്ളാഹുവിനോട് ഒറുക്കല്ല ചോദിക്കലാണ്. എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അത് അള്ളാഹു ക്ഷമിക്കണമെങ്കിൽ ഞാനും കൂടി നിങ്ങൾക്ക് മാപ്പ് തരണം. നിങ്ങൾ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു, ഒരുപാട് അടിച്ചു, അല്ലെങ്കിൽ ദ്രോഹിച്ചു, അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു, എനിക്ക് പ്രതികാരം ചെയ്യാനൊന്നും കഴിവില്ല, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, മർദ്ദിച്ച് എന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കുമല്ലോ എന്നുള്ളവർക്ക്. നിങ്ങൾക്ക് കുറെ കഴിഞ്ഞിട്ട് കേൾക്കയിൽ സങ്കടം തോന്നി, ഓ വേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. നിങ്ങൾ വീട്ടിൽ വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ആദ്യം എന്റെ അടുത്ത് വരണം, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, നിങ്ങൾ മാപ്പാക്കണം, ക്ഷമിക്കണം, എന്ത് വേണമെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് തരാം, നിങ്ങളെ നമുക്ക് ക്ഷമിക്കണം, പരലോകത്തേക്ക് അത് വെക്കരുത്. അങ്ങനെ ഞാനത് സ്വീകരിച്ച് നിങ്ങൾ ആ ചീത്ത പറഞ്ഞതിനെ ക്ഷമിച്ച് നിങ്ങൾക്ക് മാപ്പ് തന്നാലേ അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കൊള്ളു. തൗബന്റെ ഷർത്താണ് തൗബ. മനുഷ്യന്മാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ
ആ അവകാശങ്ങൾ ആദ്യം തീർക്കണം. ഒരാളെ സ്വത്ത് നമ്മൾ പിടിച്ചു വെച്ചാണെങ്കിൽ ആ സ്വത്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. ഒരാളെ ചീത്ത വിളിച്ചാണെങ്കിൽ അയാളുടെ മാപ്പ് ചോദിക്കണം. അത് ഇസ്ലാം തൗബയുടെ നിബന്ധനയായി പഠിപ്പിച്ച കാര്യമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ റസൂലിനെ അവഗണിച്ചു, റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് അവർ ജൂത നേതാവിന്റെ അടുത്തേക്ക് പോയി. അത് റസൂലിന്റെ മനസ്സിൽ വിഷമുണ്ടാക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് അവർ റസൂലിന്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് അവിടെ വെച്ച് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ റസൂലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്താലേ അത് പൊറുക്കുള്ളൂ. റസൂൽ ക്ഷമിച്ചില്ലെങ്കിൽ ആ കുറ്റം അവർക്ക് പൊറുക്കൂല. ഇതാണ് ആയത്തിലെ പരാമർശം. ഇവിടെ ഈ ആയത്തിലും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണെന്നാണ് ഇബ്നു കസീറും പറയുന്നത്. പക്ഷേ അതിനെ അട്ടിമറിച്ചിട്ട് എല്ലാ പാപികളോടും എല്ലാ കുറ്റവാളികളോടും റസൂലിന്റെ അടുത്ത് ചെല്ലണമെന്നാണ് ആയത്ത് നിർദ്ദേശിക്കുന്നത്. എന്നാ അവരത് ചെയ്യുന്നുണ്ടോ? അവർക്ക് ചെയ്യാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ ഉണ്ടോ? പിന്നെ അന്ന് തെറ്റ് സംഭവിച്ചവർക്ക് മാത്രമല്ല ഒരു സംഗതിയാണിത്, അത് മരിച്ചതിനു ശേഷം ബാധകമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെന്താ തെളിവ്? മരിച്ചതിനു ശേഷം ആയത്തിലുണ്ടോ? ജീവിച്ചിരിക്കുന്ന കാലത്തും മരിച്ച കാലത്തും റസൂല് റസൂല് തന്നെയല്ലേ എന്നൊക്കെ ചില ആളുകൾ വാദിക്കാറുണ്ട്. നബിയുടെ അടുത്ത് ചെല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുക, അത് ജീവിതകാലത്തല്ലേ നടക്കുള്ളൂ? അതൊരിക്കലും ഹയാത്തിന് ശേഷം നടക്കൂലല്ലോ. പിന്നെ അവിടെ ചില കഥകളൊക്കെ ഉദ്ധരിച്ചത് ഇബ്നു കസീർ അവിടെ ഒരു ഹിക്കായത്തും മഷ്ഹൂറ പ്രസിദ്ധമായൊരു കഥയുണ്ട്. ഒരു അറബി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പാട്ട് പാടി, ഏയ് അള്ളാഹിന്റെ ഖുർആനിൽ ഇങ്ങനെ വലവന്നവും വില്ലനവും അംഫസവും എന്ന് കണ്ടിട്ടാ ഞാൻ വന്നിട്ടുള്ളത്, തെറ്റ് ചെയ്താൽ നിങ്ങളടുത്ത് വരണം, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ തിരിച്ചു പോയപ്പോ അവിടെ ഇയാൾ ഇരിക്കണ്ടായിരുന്നു ഉത്തുബി, അയാൾക്ക് ഉറക്കം വന്നു. അയാൾ സ്വപ്നത്തിൽ കണ്ടു ആ അയറാബിനോട് പോയി പറ അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഇത് ദുർബലമായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഒരു കഥയാണ്. ഇബ്നു കസീർ ഇങ്ങനെ ഒരു ഹിക്കായത്തുണ്ട്, ഇങ്ങനെ ഒരു കഥയുണ്ട്, ഒരു പ്രസിദ്ധമായ കഥ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉദ്ധരിച്ചു. അയാൾ അതിന്റെ ഗുണവും ദോഷവും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൂടി കൂട്ടിയടിപ്പിച്ചിട്ടാ പറയാ, ഈ എല്ലാ കുറ്റവാളികൾക്കും അത് ബാധകമാണ് എന്ന് അതിന്റെ ശേഷം ഇബ്നു കസീർ ഉദ്ധരിച്ച കഥയിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ്. ഇബ്നു കസീർ അത് രേഖയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇങ്ങനൊരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനൊരു കഥ അവിടെയൊക്കെ പ്രസിദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയേ ചെയ്തിട്ടുള്ളൂ. ഹിക്കായത്തും മഷൂറ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധമായൊരു കഥ എന്നേ ഉള്ളൂ. ആ കഥയിലുള്ളത് എന്താ? ഏതോ ഒരു അഹ്റാബി വന്നിട്ട് റസൂലിന്റെ ഖബറിന് എന്തോ ഒന്ന് കാട്ടി. സഹിയാണെങ്കിൽ തന്നെ ഇതിൽ തെളിവല്ല, അത് വേറെ കാര്യം. മാത്രമല്ല അത് സഹിഹല്ല, ദുർബലമായ തെളിവിന് കൊള്ളാത്ത കഥയാണെന്ന് അതിന്റെ സനദുകൾ പരിശോധിച്ച ഉലമാക്കളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഇസ്തിഗാസയോ ഇടയാള പ്രാർത്ഥനയോ നടത്താൻ ഒരിക്കലും ഈ ഹദീസിൽ യാതൊരു തെളിവുമില്ല. പക്ഷെ ഇവിടെ നബിയോടും പാപമോചനം തേടാം എന്ന് ഒരു മുസ്ലിയാർ പുസ്തകത്തിലെഴുതി ആയത്ത് തിരുത്തി എന്നറിഞ്ഞ് നമ്മളൊക്കെ പല ലേഖനങ്ങളും പ്രസംഗത്തിലൊക്കെ അത് പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ തിരുത്തി. റസൂലു എന്നതിനെ റസൂല എന്നാക്കി അട്ടിമറിച്ചു. ഫായിൽ റസൂൽ കർത്താവാണ്, ഇസ്തിഗ്ഫാർ നടത്തുന്ന വ്യക്തി ഫായിലാണ് റസൂൽ. അതിന് റസൂല് റസൂലിനോട് ഇസ്തിഗ്ഫാർ എന്നാക്കി അട്ടിമറിച്ചപ്പോ അത് പറഞ്ഞപ്പോൾ അയാൾ തിരുത്തി. പക്ഷെ തിരുത്തിയപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? ഞാൻ അങ്ങനെ അർത്ഥം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം റസൂല് വഫാത്തിന് ശേഷവും ഉമ്മത്തിനു വേണ്ടി പാപമോചനം നടത്തുന്ന വേറെ തെളിവുണ്ട്. കണ്ടോ? അതേതാ? അത് ദുർബലമായ മറ്റൊരു ഹദീസാണ്. എന്താണ്? ഹയാത്തി ഖൈറുല്ലക്കും യുഹദ്ദിസൂന യുഹദ്ദസുലക്കും വമമാതി ഖൈറുല്ലക്കും ഫയറദു അലയ്യ അമാലുക്കും വഇൻ റായിതു ഖൈറൻ ഹമിത്തുല്ലാ വഇൻ റായിതു ഖൈറ ദാലിക ഇസ്തഗ്ഫർതു ലക്കും റവാഹുൽ ബസ്സാർ. പണ്ടേ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ്, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങളുടെ അമലുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ നല്ലത് കണ്ടാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാഹ് എന്റെ ഉമ്മത്ത് നല്ലതാണല്ലോ ചെയ്യുന്നത്. ഞാൻ നല്ലതല്ലാത്തത് കണ്ടാൽ എന്റെ ഉമ്മത്തിനു വേണ്ടി ഞാൻ പൊറുക്കല്ല തേടും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ബർസഖി ലോകത്തിരുന്ന് ഖബറിലിരുന്ന് ഉമ്മത്തിന്റെ എല്ലാ അമലുകളും ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലത് കാണുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയും, ഉമ്മത്ത് തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ ഉമ്മത്തിനു വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ നടത്തും. ഈ ഹദീസ് സഹീഹായ ഹദീസ് അല്ല, അത് മനസ്സിലാക്കണം. ഈ ഹദീസിന്റെ ആദ്യത്തിലുള്ളത് ബസാർ ഉദ്ധരിച്ചതിൽ ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന യുബല്ലിഗൂനി അന്നുമ്മത്തി അസ്സലാം, എന്റെ അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, ആ മലക്കുകൾ ഭൂമിയുടെ നാനാഭാഗത്തും ചുറ്റിത്തിരിയുന്നു, അവർ എന്റെ ഉമ്മത്ത് എനിക്ക് ചൊല്ലുന്ന സലാം എത്തിച്ചു തരുന്നതാണ്. ഇത് നസായിയും മറ്റൊക്കെ ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. പക്ഷെ ഇതിന് ശേഷം ഇതിന്റെ ഒരു വാലായിട്ടാണ് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് തുടർന്നുകൊണ്ട് പറയുന്നത് ഹയാത്തി ഖൈറുല്ലക്കും. ആ വാല് സ്ഥിരപ്പെട്ടതല്ലെന്നും അബ്ദുൽ മജീദ് ഇബ്നു അബി റവ്വാദ് എന്ന ആക്ഷേപിക്കപ്പെട്ട ഒരു റിപ്പോർട്ടർ അതിലുണ്ടെന്നും മുഹദ്ദിസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അയാള് ഉദ്ധരിച്ച ഈ ഹദീസ് വന്നിട്ടുള്ള എല്ലാ പരമ്പരകളും പരിശോധിച്ചു നോക്കിയാൽ അതിൽ ഇയാൾ വന്നിട്ടുള്ള ഈ പരമ്പരയിൽ മാത്രമാണ് ഈ ഹയാത്തി ഖൈറുല്ലക്കും എന്ന വാലുള്ളത്. മറ്റേതൊക്കെ എന്ത് മാത്രമുള്ളൂ, മലക്കുകൾ അള്ളാഹുന്റെ റസൂലിന് ഉമ്മത്ത് ചെന്ന് സലാം എത്തിക്കുമെന്ന ഭാഗം മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സഹീഹായ പ്രബലമായ ഒരു റിപ്പോർട്ടല്ല അത്. മാത്രല്ല ആ ഹദീസിന്റെ ഇതന്നെ നിങ്ങൾ കണ്ടോ, ഇയാളെ സംബന്ധിച്ച് ഇതിൽ അബ്ദുൽ മജീദ് ബിൻ അബീ റവാദ് എന്ന റിപ്പോർട്ടറെ സംബന്ധിച്ച് ഥിഖത്തുൻ ലാക്കിന്റെ വഖ്തഹഫിയ ഹദീസ, അയാൾ പ്രബലൻ തന്നെയാണ് പക്ഷെ പല ഹദീസുകളിലും അയാൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വഖാല നസാഇ ലൈസ ബിൽ ഖവിയി, അയാൾ ശക്തനായ ആളല്ല ദുർബലനാണ്. മാത്രല്ല വഖാല ബിൻ ഹിബ്ബാൻ മുൻകറുൽ ഹദീസ് ജിദ്ദൻ, കണ്ടോ തള്ളപ്പെടുന്ന ഹദീസുകൾ ധാരാളമായി ഉദ്ധരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. യഖലിബുൽ അഖ്ബാർ, ഹദീസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കാറുണ്ട്. വയർവിൽ മനാഖീർ അനിൽ മശാഹീർ ഫസ്തഹക തർക്ക, കണ്ടോ മഷ്ഹൂറായ റിപ്പോർട്ടർമാരിൽ നിന്നും മുങ്കറായ പ്രബലങ്ങളല്ലാത്ത അസ്വീകാര്യമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇയാൾ ഉപേക്ഷിക്കൽ അർഹനായി തീർന്നു, ഒഴിവാക്കൽ അർഹനായി തീർന്നു എന്ന് ഇബ്നു ഹിബ്ബാൻ പറഞ്ഞത്. ഇങ്ങനെ ആക്ഷേപിക്കപ്പെട്ട റാവി അതിലുള്ളത് കൊണ്ട് അത് സഹീഹല്ല എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യഹ്യ ഉലൂമുദ്ദീൻ അടിക്കുറിപ്പ് എഴുതിയപ്പോ ഹാഫിദുൽ ഇറാഖ് പറഞ്ഞു, വറിജാലുഹു റിജാലു സഹീ, ഇത് റിപ്പോർട്ടർമാരൊക്കെ സഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടർമാർ തന്നെയാണ്. ഇല്ല അബ്ദൽ മജീദ് ബിൻ അബീ റവാദ്, അബ്ദുൽ മജീദ് ബിൻ അബീ റവാദ് എന്ന റിപ്പോർട്ടർ, വഇൻ അഖ്റജലഹു മുസ്ലിം, മുസ്ലിം മുതാബഅത്തായിട്ട് അദ്ദേഹത്തിന്റെ ചില റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് വസ്തഖൌ ഇബ്നു മഈൻ വൻ നസായി, ഇബ്നു മഈനും നസായിയും ഒക്കെ ഇയാൾ പ്രബലനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫഖദല്ലാഹു ബഅലും, അയാൾ ദുർബലനാണെന്ന് പല ഹദീസ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഹദീസ് നിർദ്ധാന ശാസ്ത്രത്തിലെ അറിയപ്പെട്ട ഒരു തത്വമാണ്. ഒരാളെ സംബന്ധിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ ആക്ഷേപത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അയാൾ നല്ലവനാണെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഗണനീയമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് സഹീഹായ ഒരു ഹദീസ് അല്ല. മാത്രല്ല ഹയാത്തി ഖൈറുല്ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് അത് ശരിയാ. അപ്പൊ മമാത്തി ഖൈറുല്ലക്കും എന്ന് പറഞ്ഞ നബിയുടെ മരണം നിങ്ങൾക്ക് നമുക്ക് ഖൈറാണോ? നബിയുടെ മരണം നമുക്ക് വളരെ വിഷമല്ലേ ഉണ്ടാക്കിയത്? സഹാബികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് നബി മരിക്കുമെന്നൊരു സൂചന കേട്ടപ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ പകരം നൽകിയേക്കാം, നബിയെ നിങ്ങൾ മരിക്കല്ലേ. കേട്ടിട്ടില്ല സംഭവം? ഉമർ റളിയല്ലാഹുവിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞപ്പോ വാളെടുത്തിട്ട് റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാള് കൊണ്ട് ഞാൻ വെട്ടും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിശ്വസിക്കാൻ സാധിക്കാതിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഉമ്മത്തിന് തീരാ നഷ്ടമാണ്. അത് വേറെ ഹദീസ് തന്നെയുണ്ട്, ഇദാ ഉസീബ അഹദുക്കും ബി മുസീബത്തിൻ ഫലിയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅലമുൽ മസായിബ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, അയാൾ നിങ്ങളിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു ആപത്തോ വിപത്തോ സംഭവിച്ചാൽ അവൻ ഞാൻ കാരണമായുണ്ടായ മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്റെ വരണം അയാൾ ഓർക്കട്ടെ, അതാണ് ഉമ്മത്തിന് ബാധിച്ച ഏറ്റവും വലിയ മുസീബത്തെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മരണം നിങ്ങൾക്ക് ഖൈറാണെന്ന് പറഞ്ഞത് അതൊരിക്കലും റസൂല് പറയുന്ന വാക്കല്ല, മനസ്സിലായില്ലേ? പിന്നെ റസൂലുള്ളാഹി നമ്മുടെ അമലുകളൊക്കെ കാണിക്കപ്പെടുമെന്നതും സഹീഹായ നിരവധി ഹദീസുകൾക്ക് എതിരാണ്. റസൂൽ ബർസഖിൽ ഇരുന്നു കൊണ്ട് നമ്മളെ അമലുകൾ നോക്കിക്കൊണ്ടിരിക്കുമെന്നതിന് യാതൊരു തെളിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഔദുൽ കൗസർ കുടിക്കാൻ കഴിയാത്ത കുറെ ആളുകൾ ഇങ്ങനെ തടഞ്ഞു വെക്കപ്പെട്ടത് കാണും. അപ്പൊ അള്ളാഹിനോട് പറയാം, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, അവരിങ്ങോട്ട് വിടണം. അപ്പൊ അള്ളാഹിന്റെ മറുപടി ഇന്ന കലാത്തതിരി മാഹദസു ബാദക്, അവർ നിനക്ക് ശേഷം ഈ ദീനൽ എന്തൊക്കെയാണ് പുതിയതായി ഉണ്ടാക്കിയെന്ന് മുഹമ്മദെ നിനക്കറിയില്ല. നമ്മളെ അമലൊക്കെ ഇങ്ങനെ റസൂൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റസൂല് വേഗം തിരിയല്ലോ, ആ വിദേഹത്തുകാരനാണ്, ശിർക്കിന്റെ ആളാ, പോ അങ്ങട്ട് എന്ന് റസൂല് പറയില്ലേ? റസൂൽ അറിയുന്നില്ല. റസൂല അല്ല പറയണം, നിനക്കറിയില്ല മുഹമ്മദ് അവരെന്തൊക്കെയാണ് നിന്റെ വഫാത്തിന് ശേഷം ദീനിൽ പുതിയതായി ഉണ്ടാക്കിയത്. അത് കേട്ടപ്പോ റസൂൽ പറയാണ്, ഫസ്ഹുക്കും ഫസ്ഹുക്കൻ ലിമൻ ബദലബഅദി, എനിക്ക് ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവർക്ക് വിദൂരം വിദൂരം അവർ അകന്നു പോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ സാധിക്കും. അപ്പൊ റസൂല് എല്ലാ അമലുകളും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ശരിയല്ല എന്നും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതൊക്കെ പറഞ്ഞ വേറൊരായത്ത് ഇതിനോട് കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് പറയും, അതായത് നമ്മുടെ അമലുകളൊക്കെ റസൂല് കാണുന്നുണ്ട് എന്നതിന് ഖുർആനിൽ തന്നെ തെളിവുണ്ട് എന്നും പറഞ്ഞിട്ട് സൂറത്ത് തൗബയിലെ 105-ാമത്തായത്ത് വഖുലു അമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, അള്ളാഹും അവന്റെ റസൂലും വൽ മുഅ്മിനൂന മുഅ്മിനീകളും നിങ്ങളുടെ അമലുകൾ കാണും. കണ്ടോ, രഹസ്യവും പരസ്യവും അറിയുന്ന, മറഞ്ഞ കാര്യങ്ങളും സംഭവ ലോകത്തെ കാര്യങ്ങളും അറിയുന്നവനായ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അവിടെ മടങ്ങിച്ചെന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അവൻ നിങ്ങളെ അറിയിക്കും. കണ്ടോ, നമ്മളെ അമലുകൾ റസൂല് കാണും, മുഅ്മിനീങ്ങൾ കാണും എന്നാണ് ഇവിടെ പറയുന്നത്. ആയത്തിനെ സന്ദർഭം നടത്തിയെടുക്കല, ഇത് ആയത്തെ ഏതാ സംഭവം തരിക, സൂറത്ത് തൗബയില് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിന്ന ന്യായമായ കാരണം കൂടാതെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോകാതെ പിന്നി മടിച്ചു നിന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചാണ് അവർ കാരണം കൂടാതെ മാറി നിൽക്കുകയും പിന്നീട് അവർക്ക് ഖേദം തോന്നി, അങ്ങനെ അവർ കുറ്റം ഏറ്റുപറയുകയും ചെയ്തു. അവര് സ്വന്തമായിട്ട് പള്ളിന്റെ തൂണിൽ പോയി അവർ തന്നെ സ്വയം കയറിട്ട് കെട്ടി, ഞങ്ങൾ ഇനി അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് മോചിപ്പിച്ചാലല്ല ഞങ്ങളതുപോലെ, ഞങ്ങൾ ചെയ്ത കുറ്റം ഞങ്ങൾക്ക് മനസ്സിലായി, അള്ളാഹുവിന്റെ റസൂൽ എന്ന അള്ളാഹുവിന്റെ കൽപ്പന ഇട്ടാ ഞങ്ങളെ മോചിപ്പിക്കൂല. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയപ്പോൾ അവരെ അഴിച്ചുവിട്ടു. മനസ്സിലായില്ലേ? അവരെ തെറ്റ് അള്ളാഹുവിന്റെ കൂടെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോകാതെ ന്യായമായ കാരണം കൂടാതെ മാറി നിന്നതിന് അവരെ തൗബ അള്ളാഹു സ്വീകരിക്കാണ്. അതിനെ സംബന്ധിച്ച് പറയുകയാണ്, നിങ്ങളെ തൗബ തൽക്കാലം നിങ്ങൾ ഒഴികഴിവൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുന്നു, പക്ഷെ ഇനി നിങ്ങൾ പ്രവർത്തിച്ചോളൂ. നിങ്ങളെ തൗബ ശരിയാണോ എന്നറിയണമെങ്കിൽ ഭാവിയിലുള്ള നിങ്ങളെ പ്രവർത്തനം നോക്കിയിട്ടാണ്. നിങ്ങളെ പ്രവർത്തനം അള്ളാഹു കാണുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന റസൂലും കാണുന്നുണ്ട്, നിങ്ങളെ ഒപ്പമുള്ള മുഅ്മിനീങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾ നല്ലതാണ് പ്രവർത്തിക്കുന്നത് അല്ല ചീത്തയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കട്ടെ. ഇനിയുള്ള നിങ്ങളെ പ്രവർത്തനം കൊണ്ട് നിങ്ങളെ തൗബ ശരിയാണോ എന്ന് അറിയേണ്ടത്. അതാ ആയത്തിന്റെ അർത്ഥം. ഫഖുൽ നബിയെ അവരോട് പറയുക, യഅമലു നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ഫസയറല്ലാഹു അല്ലാഹു കാണും അമലക്കും നിങ്ങളെ അമല്, വറസൂലുഹു അവന്റെ റസൂലും കാണും, വൽ മുഅ്മിനീങ്ങളും കാണും. മാത്രമല്ല എല്ലാം അറിയുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ആള് അവിടെ നിങ്ങളെ അമൽ ഖൈറാണോ ഷെറാണോ അതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും എന്നാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ തൽക്കാലം നിങ്ങൾ ഒഴികഴിവ് സ്വീകരിച്ചിരിക്കുന്നു, ഇൻഷാല്ലാ നിങ്ങളെ പശ്ചാത്താപം സ്വീകരിക്കും, പക്ഷെ ഭാവി നിങ്ങളെ പ്രവർത്തനത്തെ ആശ്രയിച്ചാണ് നിങ്ങളെ തൗബ നിലകൊള്ളുന്നത് എന്നാണ് ആയത്തിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇവർ തന്നെ അംഗീകരിക്കുന്ന മലയാളത്തിലെ പരിഭാഷകളിൽ ആ നിലക്കു തന്നെ അർത്ഥം കൊടുത്തതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ബർസഖി ലോകത്തിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മുടെ അമലുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വാദം. ഇങ്ങനെ എന്തെല്ലാം വാദങ്ങളാണ് റസൂലിനെ സംബന്ധിച്ചുള്ളത്! റസൂലിന് മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പൊ കുറെ ആളുകളെ വാദം. ചില ആളുകൾ മരിച്ചു എന്നാലും റസൂൽ മരിച്ചതുപോലെ കണക്കാക്കാൻ പാടില്ല. റസൂൽ വടക്കുണ്ട്, എല്ലാ മൗലിദിന്റെ സഹസ്യവും റസൂൽ ഹാജരാകുന്നുണ്ട്, എല്ലായിടത്തും വിളിച്ചാൽ റസൂൽ വരുന്നുണ്ട്, റസൂൽ ഉടനോടെ വന്ന സംഭവങ്ങളൊക്കെ ഈ സൂഫികൾ ഉദ്ധരിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് റസൂല് ഉടലോടെ വന്നതും അതിനുശാല നമുക്ക് പിന്നീട് ഒരിക്കെ ഉറക്കത്തിന് മാത്രമല്ല ഉണർച്ചയിൽ തന്നെ റസൂലിനെ നേരിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്ന സൂഫികൾ ഇവിടെയുണ്ട്. തനിച്ച അന്ധവിശ്വാസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉമ്മത്തിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളുടെ ആഴവും പരപ്പും എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് അശ്വതന്റെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്ന നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉള്ളതും പ്രമാണങ്ങൾക്ക് യോജിച്ചതും മാത്രമാണ് വിശ്വസിക്കേണ്ടത്. ഇത്തരത്തിലുള്ള കൽപ്പിത കഥകളെയും ദുർവ്യാഖ്യാനങ്ങളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് കൃത്യമായി പ്രമാണങ്ങളിലൂടെ ദീൻ മനസ്സിലാക്കി ജീവിക്കുവാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله الواحد القهار والصلاة والسلام على رسولنا المصطفى محمد وعلى آله وصحابته أجمعين أما بعد ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും റസൂലിനോട് ചോദിക്കാം എന്നതിന് തെളിവായിട്ട് ഇവർ സാധാരണ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ് ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. റബീഅ റളിയല്ലാഹുവിന് റസൂലിനോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട്, സ്വർഗം അഭൗതികമായ കാര്യമല്ലേ എന്നിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ഉദ്ധരിക്കും. റബീഅത്ത് ബിൻ കഅബ് അസ്ലമിയാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയാണ്, കുന്തു അബീതുമായ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടി രാത്രി കഴിച്ചു കൂട്ടാറുണ്ട്. ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതി, നബി ഉണരുന്നത് ഇങ്ങനെ നോക്കിക്കും, എണീച്ചാൽ ഉടനെ നമുക്ക് നബിക്ക് മിസ്വാക്ക് കൊണ്ടേ കൊടുക്കും, ഒന്നു കൊടുക്കാനുള്ള വെള്ളം കൊണ്ടേ കൊടുക്കും. അങ്ങനെ ഞാൻ നബിക്ക് ഇങ്ങനെ ഹിദമത്ത് എടുത്തുകൊണ്ടിരുന്ന പൊലീസൻ നബി എന്നോട് പറഞ്ഞു, സൽ റബീഅ, നീ ചോദിച്ചു കൊള്ളുക. അപ്പൊ അദ്ദേഹം ഫഖുൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ട് കിട്ടണം, അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പൊ നബി ചോദിച്ചു, അവ ഗൈറദാലിക, അതല്ലാതെ വേറൊന്നും വേണ്ടേ? ഖുൽത്തു ഹുവദാ, അതന്നെ എനിക്ക് വേണ്ടത്. കാല, അപ്പ നബി പറഞ്ഞു, ഫഅഇനി അലാ നഫ്സി കബി കസറത്തി സുജൂദ്, സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിന്റെ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം എന്ന് റസൂൽ പറയുകയും ചെയ്തു. ഈ ഹദീസാണ് ഉദ്ധരിക്കാറ്. കണ്ടോ, റസൂലിനോട് നേരിട്ട് സ്വർഗം ചോദിച്ചു, റസൂൽ ഞാൻ തരാമെന്ന് ഏൽക്കുകയും ചെയ്തു. അപ്പൊ എന്താ റസൂലിനോട് ചോദിച്ചുകൂടെ എന്നാണ്. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാന്ന് ആലോചിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സ്വർഗം കൊടുക്കാൻ അവകാശമുണ്ടോ? നരകത്തിൽ രക്ഷപ്പെടുത്താൻ അവകാശമുണ്ടോ? ഇല്ലാന്ന് നമുക്കൊക്കെ അറിയാം. സ്വന്തം മകൾ ഫാത്തിമയോട് പോലും പറഞ്ഞ എന്താ, യാ ഫാത്തിമ അങ്ങനെ എന്നാ, കുഞ്ഞുമോളെ മുഹമ്മദ് നബിന്റെ മോളാന്നുണ്ട്, അങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ രക്ഷിക്കണം. എല്ലാ കുടുംബങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ സ്വത്തിന് എന്തുവേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളി, പക്ഷേ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയുകയില്ല എന്ന് എല്ലാ കുടുംബങ്ങളെയും വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പൊ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്ന കാര്യമല്ല. അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫാന്ത തുംഖിദു മൻ ഫിന്നാർ, ഖുർആനിൽ ആയത്ത് തന്നെയുണ്ട്, ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ട ഒരാളെ അവരെ നീ ആണോ നരകത്തിലുള്ളവരെ രക്ഷിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്.
എന്നാ പിന്നെ ഹദീസിന്റെ അർത്ഥം എന്താ? അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇമാം മുസ്ലിമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് ആ ഹദീസിന്റെ ചുരുങ്ങിയ രൂപമാണ്. അതിന്റെ വിശദ രൂപം വേറെ ഹദീസ് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ രൂപം എന്ന് ഞാൻ പറഞ്ഞാലും കേട്ടോ, ഹാഫിദുൽ മുന്ദിരി അദ്ദേഹത്തിന്റെ അത്തർഗീബ് അത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, വറവാഹു മുസ്ലിം അബൂദാവൂദ് മുഖ്തസറൻ. ഈ ഹദീസ് അബൂദാവൂദും മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത് ഷോർട്ടായ രൂപത്തിലാണ്. പിന്നെന്താ സംഭവിച്ചത്? റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആ ഹദീസ് ഇങ്ങനെയാണ്, റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഖാല കുന്തു അഖദിമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാരി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് എടുക്കാറുണ്ട് പകൽ സമയങ്ങൾ മുഴുവനും. വൈദാ ഖാന ലൈലു അവൈത്തില ബാബി റസൂലില്ലാ, രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞാൻ നബിന്റെ വാതിലിന്റെ പുറത്ത് തന്നെ ഇങ്ങനെ കിടക്കും, എന്തെങ്കിലും നബി വിളിച്ച് അപ്പണിയിക്കാൻ വേണ്ടി. ഫബിത്തു ഇൻദഹു ഫല അസാലു അസ്മാഉ യഖൂലു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബി. അങ്ങനെ ഞാൻ നബിന്റെ ആ വാതിലിന്റെ അടുക്കൽ ഇങ്ങനെ രാത്രി കഴിച്ചു കൂട്ടിയപ്പോ നബി ഇങ്ങനെ ദിക്ർ ചെല്ലുന്നത് സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബി എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. ഹത്ത അമല്ലു തഗലിബുനി ഐനി, അങ്ങനെ എനിക്ക് ഇങ്ങനെ ഉറക്കൊഴിച്ചിരുന്ന് മടുത്തു, പിന്നെ അങ്ങനെ എന്റെ ഉറക്കം എന്നെ കീഴടക്കി. ഫഅനാം, അപ്പൊ ഞാൻ ഉറങ്ങും. അങ്ങനെ ഒരു ദിവസം ഫഖാല യൗമൻ, ഇങ്ങനെ ഞാനിങ്ങനെ നബിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നബിയെ ഖിദ്മത്തിൽ നിന്ന് കണ്ടപ്പോ നബി എന്നോട് പറഞ്ഞു, റബീഅ സൽനി ഫഅതി ഉഅതീക ഫഉതിയക, നീ എന്നോട് ചോദിച്ചോ ഞാൻ നിനക്ക് നൽകാം. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, അന്നിർനി ഹത്ത അന്ദർ, ചോദിച്ചോ എന്നാ പെട്ടെന്ന് ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് കുറച്ച് സാവകാശം തരണം, ഞാനൊന്ന് ചിന്തിക്കട്ടെ കേട്ടോ. ഹത്ത അന്ദർ, അങ്ങനെ എനിക്കൊന്ന് ചിന്തിക്കാൻ അവസരമാണ്. ഫതദക്കർതു, അങ്ങനെ ഞാൻ ചിന്തിച്ചു, അന്ന ദുനിയാ ഫാനിയത്തും മുൻകത്തിയത്തു, ദുനിയാവ് തന്നെ നശിക്കാനുള്ളതാണ് തീർന്നു പോകാനുള്ളതാണ്, അതുകൊണ്ട് ദുനിയാവിലെ കാര്യമൊന്നും ചോദിക്കണ്ട. ഫഖുൽതു, അങ്ങനെ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, അസ്അലുക അൻ തദഉ അല്ലാഹ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അൻ യുൻജിയനി മിനന്നാർ, അള്ളാഹു എന്നെ നരകത്തിൽ രക്ഷപ്പെടുത്തുവാനും, വയുദ്ഖിലനി അൽജന്ന, അവൻ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഫസക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂൽ മൗനം പാലിച്ചു, തുമ്മ കുറച്ചേരം മൗനം പാലിച്ചിട്ട് തുമ്മ ഖാലമൻ അമറക ബിഹാദ, ഇങ്ങനെ ചോദിക്കാൻ ആരാ നിന്നോട് പറഞ്ഞത് റബിയ? ഉൽത്തു, ഞാൻ പറഞ്ഞു, മാ അമറനി ബിഹി അഹദൻ, ആരും എന്നോട് പറഞ്ഞതല്ല. വലാക്കിനി അലിംതു, പക്ഷെ ഞാൻ മനസ്സിലാക്കി, അന്ന ദുനിയാ മുൻഖതിഅതുൻ ഫാനിയ, ദുനിയാവ് മുറിഞ്ഞു പോകുന്നത് നശിക്കാനുള്ളതുമാണ്. വാന്ത മിനല്ലാഹി ബിൽ മഖാലി അല്ലദീ അൻത മിന്നു, നിങ്ങളാകട്ടെ അള്ളാഹുമായി ഇത്രയും ഉന്നതമായ സ്ഥാനത്താണുള്ളത്, ചോദിച്ചാൽ കിട്ടുന്ന ഒരു പദവിയിലാണുള്ളത്, അള്ളാഹു അധികവും നിങ്ങളുടെ പ്രാർത്ഥന തട്ടൂല, ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള ആളാണ് നിങ്ങൾ. ഫഹബബ്തു അൻ തദഉ അല്ലാഹലി, അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഖാല ഇന്നി ഫായിലുൻ, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ എന്താ, ഞാൻ ദുആ ചെയ്യാം. ഫൈനി അലാ നഫ്സിക അലാ ബികസ്രത്തി സുജൂദ്, പക്ഷെ എന്നെ ദുആക്കാൻ ഏൽപ്പിച്ചുണ്ടോ എന്ന് വിചാരിച്ച് സ്വർഗം ഉറപ്പായി വിചാരിച്ച് നൽകും മെൽകും നടക്കണ്ട, ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ ആ കാര്യത്തിൽ എന്നെ സഹായിക്കണം. കണ്ടോ, ഇതാണ് ഹദീസിന്റെ വിശദമായ രൂപം. അപ്പൊ ഒരു ഹദീസ് ഒരു സ്ഥലത്ത് ഒരു ഷോർട്ടായിട്ട് വന്നാൽ അതിന്റെ വിശദമായ രൂപം കൂടി പരിഗണിച്ചിട്ടാണ് ഹദീസിന് അർത്ഥം പറയേണ്ടത്. ഇത് വളരെ വ്യക്തമായി അറിയപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഈ ഹദീസ് ഉദ്ധരിച്ച ഉലമാ നവവി പറയാണ്, ഫീഹിൽ ഹത്തു അലാ കസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിക്കാനുള്ള പ്രേരണയുണ്ട് ഈ ഹദീസിൽ. വത്തർഗീബു ഫീഹി, അതിൽ ആളുകളെ താല്പര്യപ്പെടുത്തലുമുണ്ട്. വൽ മുറാദു ബിഹി അസ്സുജൂദു ഫിസ്സലാത്ത്, സുജൂദ് വർദ്ധിപ്പിക്കാനുള്ള വെറുതെ വെറുതെ സുജൂദ് ചെയ്യാന്നല്ല, സുജൂദുള്ള നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കലാണ്. കണ്ടോ, ഇവിടെ വന്നിട്ട് ഈ ഖുറാഫാത്തിനൊക്കെ സഹായിക്കുന്ന മക്കയിൽ ഒരാളുണ്ടായിരുന്നു, കാരന്തൂർ മർക്കിന് തറക്കല്ലിട്ടൊരു മാലിക്കി, അയാൾ റിയാദു സാലിന്റെ പരിഭാഷ വ്യാഖ്യാനം ചെയ്തപ്പോ അയാൾ പോലെ എഴുതി എന്താ, വഫിൽ ഹദീസി അന്ന കസറത്ത സുജൂദി വസ്സലാത്തി മിൻ അസ്ബാബിൽ വുസൂലി ഇല ദറജാത്തി ഫിൽ ജന്ന, സ്വർഗത്തിൽ പദവികൾ കിട്ടാനുള്ള കാരണങ്ങളിൽ എത്തിച്ചേരാൻ അതിനും സുജൂദ് വർദ്ധിപ്പിക്കുക, സുജൂദിന്റെ ആധിക്യവും നിസ്കാരത്തിന്റെ ആധിക്യവും അതിന് കാരണമാകും എന്നാണ് ഹദീസിലുള്ളത്. വഫീഹി അയ്ലൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യബ്ലിക് ലഹദിൻ ഷൈആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് വേണ്ടിയും ഒരു കാര്യത്തെയും ഉടമപ്പെടുത്തുന്നില്ല. കമാ തഫീദുൽ ആയത്തുൽ കരീമ, ആയത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ പിൻപറ്റുകയാണ് വേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതാണ് റബീഅ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് അള്ളാഹുക്ക് മാത്രം കഴിയുന്ന കാര്യ അല്ലല്ലോ, എന്നെ സ്വർഗത്തിലാക്കണം എന്നല്ല, സ്വർഗത്തിലാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന്. ഇത് ഇവർ തന്നെ വേറെ ചില സന്ദർഭത്തിൽ ഇവരെ പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ ഇതേ രൂപത്തിൽ തൊബറാനിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ളത് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. എന്നെ നരകത്തിൽ നിന്ന് അകറ്റണമെന്നും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്നും നബിയെ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ
അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന പദമാണ് തബറാനിയുടെ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ സത്യം ഒരു പറയും, പക്ഷെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്വർഗം കൂടി നബിനോട് ചോദിക്കാം, അവിടെ മുത്തുനബിയെ എനിക്ക് സ്വർഗം തരണേ എന്ന് പറയാൻ. തനിച്ച ശിർക്കാണത്. സ്വർഗം അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗം കിട്ടാനും മുറാദുകൾ നാശിലാകാനും പാപം പൊറുക്കാനും രോഗം ശിഫയാക്കാനും ഹിദായത്ത് കിട്ടാനും ഒക്കെ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അത് റസൂലുള്ളയോടോ ജീലാനിയോടോ റിഫായിയോടോ ആരോട് ചോദിച്ചാലും അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കടകവിരുദ്ധമാണ്, നരകത്തിൽ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ റസൂലിനോടുള്ള മഹബത്താണെന്ന് റസൂലിനോടുള്ള ആദരവാണെന്ന് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കോളൂ. അവരാരും പരലോകത്ത് നിങ്ങളെ രക്ഷിക്കാണ്ടാവൂല. ആ ശിർക്ക് ഒരിക്കലും നിങ്ങളെ സ്വർഗത്ത് കടത്തൂല. ശിർക്കോടുകൂടി മരിച്ചാൽ മൻ മാ തവഹു വയുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല അന്നാർ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനായിക്കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ പോകും. വമൻ മാ തവഹു വലായുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല ജന്ന, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാത്തവനായിക്കൊണ്ടാണ് ഒരാൾ മരിച്ചതെങ്കിൽ അവൻ കുറെ കാലം കഴിഞ്ഞാലും അവൻ സ്വർഗത്തിലെത്തും. ഒരുപക്ഷെ അവൻ ചെയ്ത കുറ്റങ്ങൾക്ക് ഒരുപാട് നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ പിന്നീട് അവൻ അല്ലാഹു സ്വർഗത്തിൽ എത്തിക്കും. പക്ഷെ തൗഹീദ് ഇല്ലാതെ മരിച്ചാൽ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ പറ്റില്ല. ഇന്നഹു മനുഷ്യരിക്കുമില്ല, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവൻ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹു നാർ, അവൻ ചെന്നെത്താനുള്ള സങ്കേതം നരകമാകുന്നു. വമാലി വാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് യാതൊരു സഹായവും ഇല്ല തന്നെ. അതാണ് സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മുക്കാം മുശ്രിക്കും, ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദിയും, മൂസാ ഈസ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും ഒക്കെ ചെയ്യുന്ന തെറ്റ് ഇന്ന് മുസ്ലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താ, അവര് അള്ളാൻ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങൾ കബിലയിലേക്ക് തിരിയുന്നുണ്ട് എന്നവർ വാദിക്കുന്നു എന്ന് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ശുദ്ധ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കണം. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ നമ്മൾ തിരുത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ് ദഅവാതി യാ ഖാളി അൽ ഹാജാത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما وصلى الله على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا الحمد لله رب العالمين.